Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ശങ്കരാചാര്യർക്കും മറ്റ് ശേഷം ഉണ്ടായിട്ടുള്ള നൈയായികന്മാരുടെ ഈ അഭിപ്രായങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നവ്യ നൈയായികന്മാരെന്ന് പറയും. ലിംഗേശോപാധ്യായൻ എന്ന് പറയുന്ന ഒരാൾ തത്വചിന്താമണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ന്യായശാസ്ത്രത്തിൽ ന്യായത്തിന് അതുകൊണ്ട് വളരെ നൈയായികന്മാരെ ചിന്തകൾക്കെല്ലാം വളരെ വ്യത്യാസം വന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ നവ്യ നൈയായികന്മാർ പറയുമ്പോൾ അവരെല്ലാം പിന്നീട് ആത്മാവെന്നും മോക്ഷമെന്നൊക്കെ പറയുന്നത് ഈ അദ്വൈതി പറയുന്നതിന് തന്നെയാണ്. അവർ നവ്യ ന്യായത്തിലേക്ക് പ്രവേശിച്ച പലരും പിന്നീട് അദ്വൈതികളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അവർ ന്യായശാസ്ത്രത്തിൽ തന്നെ അവർ വിശദീകരിക്കുന്നത് ഈ അദ്വൈതം പറയുന്ന പോലെ തന്നെയാണ്. ആത്മാവിനെ അവർ അനുവചനീയമായി സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ആത്മാവിന്റെ അജ്ഞാന നാശം, അതാണ് മോക്ഷം എന്നെല്ലാം ഈ അദ്വൈത സിദ്ധാന്തമാണ് നവ്യ ന്യായത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സാംഖ്യന്മാർ പറയുന്നത് പ്രകൃതി പുരുഷ വിവേകം. സാംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് നിർഗുണമാണ്. പ്രകൃതി പുരുഷ വിവേകം കൊണ്ട് വിവേകം എന്ന് പറയുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊണ്ട് പ്രകൃതിയിൽ നിന്നും ആ പുരുഷനെ വേർതിരിക്കുന്നു. ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രകൃതി ബന്ധനകാരിയല്ല. പ്രകൃതി അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വിലയിക്കുന്നു. ആ പുരുഷൻ ആത്മാവ് മുക്തനായിത്തീരുന്നു. ജൈനന്മാരും മറ്റും പറയുന്നത് ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിന് ഒരു നിശ്ചിതമായ പരിണാമ അളവുള്ള ഒന്നാണ്. എന്റെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ എന്റെ അത്ര വലുപ്പം കാണുന്നു. ഉറുമ്പിന്റെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ ആത്മാവ് ഉറുമ്പിന്റെ അത്ര കാണും. ആനയുടെ ആത്മാവ് ആനയുടെ അത്ര കാണും. ഈ ആത്മാവ് ശുദ്ധമായി ഊർധ്വലോകത്തിലേക്ക് അങ്ങനെ ഊർധ്വലോകത്തിൽ പോയി ഇരിക്കുന്നതാണ് മുക്തി എന്നാണ് ജൈനന്മാരിൽ. ബൗദ്ധന്മാരിൽ വിജ്ഞാനവാദികൾ പറയുന്ന വിജ്ഞാനത്തിന്റെ ശുദ്ധി, വാസനയുടെ നാശം അത് സംഭവിക്കുമ്പോൾ വിജ്ഞാനം ശുദ്ധമാകുന്നു. അത് ആത്മാവെന്ന് പറയുന്നു. സർവശൂന്യമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് എന്ന് പറയുന്ന ബൗദ്ധന്മാരുണ്ട്. അവരെ മാധ്യമന്മാരെന്ന് പറയും. സർവവും ശൂന്യമാണ്. ആ ശൂന്യതയിൽ എത്തിച്ചേരും. ആ ശൂന്യഭാവത്തിൽ എത്തിച്ചേരുക അത് എന്ന് പറയുന്നു. അതിൽ തന്നെ നവ്യന്മാരുണ്ട്. അവർ പറയുന്ന അദ്വൈതി പറയുന്ന പോലെ തന്നെ സത്തെന്നോ അസത്തെന്നോ സതത്വ വിജയമെന്നോ സതത്വത് വിലക്ഷണമെന്നോ പറയാൻ കഴിയാത്ത ഒരു തത്വം, ആ തത്വഭാവത്തിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷമെന്ന് ബൗദ്ധന്മാർ പറയുന്നു. അങ്ങനെ സൗത്രാന്തികന്മാർ വൈഭാഷികന്മാരെല്ലാം പറയുന്നു ജ്ഞാന വിശുദ്ധി, ജ്ഞാനത്തിന്റെ പരിശുദ്ധിയാണ് മോക്ഷം. അതിനുള്ള നിർവ്വാണം എന്ന് പറയുന്നതാണ് വിശുദ്ധ വിജ്ഞാനം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ അവരെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ മോക്ഷത്തെ കുറിച്ച് ഇവർക്കും അവരവരുടെ ഇതുണ്ട്, ഓരോ സങ്കല്പങ്ങളുണ്ട്. ഇതിനെ എന്തെന്നുണ്ടെങ്കിലും ഗ്യാസ് പ്രചരിക്കും. എല്ലാവർക്കും ഒരു ചുമതല വിഷവാതകം വന്നും വന്നു. അപ്പോ ഇങ്ങനെ മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിഭിന്നമാണ്. അപ്പൊ എല്ലാവരും ഒരു കാര്യം പറയുന്നുണ്ട്, ദുഃഖനാശം അതാണ് അക്കാര്യത്തിൽ എല്ലാവരും. പിന്നെ മിക്കവാറും എല്ലാ ദാർശനികന്മാരും പറയുന്നുണ്ട് വിവേകം ജ്ഞാനം അതാണ് മോക്ഷത്തിന് കാരണം. അതിൽ ആ മോക്ഷത്തിന്റെ സ്വരൂപത്തിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ. മിക്കവാറും ആസ്തിക ദർശനങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഹിദ്യന്തേ സർവസംശയ, അതാണ് സംശയത്തിലേക്ക് പോയി. സർവ്വ സംശയങ്ങളും നശിക്കുന്നു. ഹിദ്യരേ ഹൃദയ ഗ്രന്ഥി, അഹന്ത നശിക്കുമ്പോൾ അഹന്താനാശം ഒരിക്കലും ജ്ഞാനത്തിന് തടസ്സമല്ല. ഇതി ചൈവമാദീനി അവിദ്യാനിവൃത്തി ഫല ശ്രവണാനി, ഇവയെല്ലാം എന്താണ് അവിദ്യാനിവൃത്തി ഫല ശ്രവണാനി. അവിദ്യാനിവൃത്തിയാണ് ഫലം എന്ന് പറയുന്നത്. അവിദ്യാനിവൃത്തിയാണ് ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ശ്രവണങ്ങൾ എന്നിട്ട് ശ്രുതികൾ ഉപരുദ്ധേരൻ അതിന് ബാധ വരും, അതിന്റെ അർത്ഥത്തിന് അതിന് അത് അനർത്ഥകമായി തീരും. അപ്പോ ഇതിന്റെ ഫലം ആത്മവിദ്യയുടെ ഫലം അജ്ഞാന നാശമാണെന്ന് പറയുന്നത് ശ്രുതിക്കെല്ലാം വിരോധം വരും. ഇതെല്ലാം ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല എന്താണ് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി ഇതി ചെയ്യുമാതീനി തദ്ഭാവാപത്തി വചനാനി സമ്പദാധിപക്ഷേ പിന്നെ സാമഞ്ജസ്യേന ഉപപദ്ധ്യേരൻ. വേറെയും ശ്രുതി പറയുന്നുണ്ട് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ആ ബ്രഹ്മമായി തന്നെ തീരുന്നു. ഇതി ജൈവമാദീനി തദ്ഭാവാപത്തി, തദ്ഭാവം ബ്രഹ്മഭാവം ഈശ്വരഭാവം, തദ്ഭാവാപത്തി ഈശ്വരഭാവപ്രാപ്തി, അതിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ശ്രുതിവാക്യങ്ങൾ അതെല്ലാം എന്താണ് സമ്പദാധിപക്ഷേ ജ്ഞാന ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമഞ്ജസ്യേന യുക്തിയുക്തമായി ഉപബുദ്ധിയരൻ യോജിക്കത്തില്ല ചേരത്തില്ല. ഇതിനൊന്നും യുക്തിയില്ലാതെ വരും ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൂതി എന്ന് പറയുന്നതാണ് ബ്രഹ്മഭാവാപത്തി. അങ്ങനെ പറയും കേവല ബ്രഹ്മസ്വരൂപത്തിൽ മുക്തൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും. ഇതിനെല്ലാം വിരോധം വരും. ഇവരെ ജ്ഞാനത്തെ ഉപാസനയായി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാവന ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി എന്നോ ഞാൻ ഈശ്വരനാണെന്ന് ഭാവന ചെയ്യുന്നു ഇതൊന്നും ജ്ഞാനമല്ല എന്നാണ് പറയുന്നതിന്റെ കല്പിക്കും. തസ്മാന്ന സമ്പദാതി രൂപം ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം. അതുകൊണ്ട് ആ പറഞ്ഞു വന്ന വിഷയത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം, ജീവാത്മ ബ്രഹ്മാത്മീകത്വം ഞാനോ എന്ന് പറയുന്നത് എന്ന സമ്പദാതി, നമ്മുടെ ഭാവനയല്ല, ധ്യാനമല്ല, നമ്മുടെ ഉപാസനയല്ല. അതോ എന്ന പുരുഷ വ്യാപാര തന്ത്ര ബ്രഹ്മവിദ്യ. അതുകൊണ്ട് എന്താണ് ഈ ബ്രഹ്മവിദ്യ? ആത്മബോധം പുരുഷ വ്യാപാര തന്ത്ര, പുരുഷ വ്യാപാരത്തിന് പുരുഷന്റെ പ്രവൃത്തിക്ക് അധീനമല്ല, പുരുഷ പ്രവൃത്തിക്ക് അധീനമല്ല. കിം തർഹി, പിന്നെന്താണ്? പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത് വസ്തുതന്ത്ര. പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത്, പ്രത്യക്ഷാദി പ്രമാണ വിഷയമായിട്ടുള്ള വസ്തുജ്ഞാനം, അതായത് പ്രത്യക്ഷ പ്രമാണം കാണും, അതിന്റെ വിഷയമായിരിക്കുന്നു ഈ പദാർത്ഥങ്ങളെല്ലാം. അതാണ് പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു, അതിന്റെ ജ്ഞാനം. വസ്തുവിനെ കണ്ടിട്ട് ഈ വസ്തുവാണെന്ന് ഞാൻ അറിയുന്നു, അതുപോലെ ഈ ജ്ഞാനം പോലെ വസ്തുതന്ത്ര വസ്തുവിനധീനമാണ്. പറഞ്ഞാൽ ഈശ്വരബോധം അത് ഈശ്വരന് അധീനമാണ്, ജീവനധീനമല്ല. ഈശ്വരന് അധീനമാണ്, ജീവനധീനമല്ല. ഏവം ഭൂതസ്യ ബ്രഹ്മണ കയാചിത് യുക്തിയ ശക്തിഹ സാരു അനുപ്രവേശ കൽപ്പയിലും. ഏവം ഭൂതസ്യ ബ്രഹ്മണ, ഇതുവരെ വിശദീകരിച്ചു വന്ന ബ്രഹ്മതത്വം സജ്ഞാനസ്യ, അതിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇത് രണ്ടും എന്താണ്? കയാചിത് യുക്തിയ, ഒരു യുക്തി കൊണ്ടും, കയാചിത്യ യുക്തി കൊണ്ടും, ശക്തിഹ കാര്യ അനുപ്രവേശ കൽപ്പയിലും, അതിനെ കാര്യത്തോട് കാര്യത്തിൽ അന്തർഭവിപ്പിക്കുക, കാര്യ അനുപ്രവേശം ചെയ്യുക, കാര്യത്തിൽ അതിനെ അന്തർഭവിക്കുക, കർത്തവ്യത്തിൽ അതിനെ ഉൾപ്പെടുത്തുക. അത് കൽപ്പയിതും എന്ന ശക്തിക കൽപ്പിക്കാൻ പോലും എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ്. കർമ്മം ഉപാസന, അതായത് കായിക മാനസിക വാചിക ക്രിയകളുമായി ഇതിനെ ബന്ധിപ്പിക്കാനേ ഒക്കെ ബ്രഹ്മത്തെയോ ബ്രഹ്മജ്ഞാനത്തെയോ രണ്ടും. നജ വിധിക്രിയ കർമ്മത്വേന കാര്യ അനുപ്രവേശോ ബ്രഹ്മണ. വിധിക്രിയ ജ്ഞാനക്രിയ, അറിയുക എന്ന് പറയുന്നത് പറയാമല്ലോ, അതും മനസ്സിന്റെ ഒരു ക്രിയയാണല്ലോ. അപ്പൊ ജ്ഞാനക്രിയ അതിന്റെ കർമ്മമാണ്, അതിന്റെ വിഷയമാണ്. ഈ രീതിയിൽ കാര്യാനുപ്രവേശ കാര്യമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളുമായിട്ട് ബ്രഹ്മണ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അത് അറിയുക എന്ന് പറയുന്നു, പുസ്തകത്തെ അറിയുന്നു. അപ്പൊ ഇത് വിധിക്രിയ എന്ന് പറയുന്നത് ഈ അറിവ്, ഇതിന്റെ കർമ്മമായി ആ പുസ്തകത്തെ കൊണ്ട് പല പ്രവൃത്തികളും ചെയ്യും, പുസ്തകവും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടു. ഈ രീതി ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ബ്രഹ്മം പ്രവൃത്തിയുടെ അംഗമാകുന്നു. യാഗാദികളെയും യാഗം ചെയ്യുന്നതിന് മുമ്പ് അയാൾ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു, ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ആ ബ്രഹ്മം യാഗകർത്താവെന്നുള്ളതിനേക്ക് യാഗത്തിന്റെ അംഗമാകുന്നു. ഈ രീതിയിലൊക്കെ സങ്കല്പിക്കുന്നുണ്ട് മീമാംസകര്. അതിനൊക്കെ നിഷേധിക്കുകയാണ്. വിധിക്രിയാകർമ്മത്വേന ബ്രഹ്മ ഒരിക്കലും കാര്യമായി ബന്ധപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അന്യദേവത വിരിത അധോ അവിജിത അധി ഏനോപനിഷത്ത് പറയുന്നു. ഇത് വിധിക്രിയാ കർമ്മത്വ പ്രതിഷേധ. അന്യദേവത വിരിത, വിദിതമായത് അറിയപ്പെട്ടതിൽ നിന്നെല്ലാം അന്യദേവ, അത് അന്യൻ തന്നെയാണ്. ഇതുവരെ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അത് അന്യമാണ്. അന്യദേവ തത് വിദിത, അങ്ങനെയാണെങ്കിൽ സംശയം വരും, അങ്ങനെയാണെങ്കിൽ അത് അറിയപ്പെടാത്തതാണോ? ഒരിക്കലും അറിയപ്പെടാത്ത അജ്ഞേയമായ ഒന്നാണോ? അജ്ഞേയമാണെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി സാധനങ്ങളും എല്ലാം നിഷ്പ്രയോജനമായി തീരുമല്ലോ. ബ്രഹ്മ അനുഭൂതി ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നത് അബദ്ധമാകുമല്ലോ. അതുകൊണ്ട് പറയുന്നു അധു അവിദിതാത് അധി, മറിച്ച് അത് അവിദിതാത് അധി, അറിയപ്പെടാത്തതിനും അപ്പുറമാണത്. അറിവും അറിവില്ലായ്മയും പ്രാപഞ്ചികമാണ്. പ്രപഞ്ച വിഷയങ്ങളെ സംബന്ധിച്ചാണ് അറിവ് അറിവില്ലായ്മ. ബ്രഹ്മത്തെ സംബന്ധിച്ച് അറിയാമെന്ന് പറയുന്നത് എത്ര അബദ്ധമാണോ അതുപോലെ അബദ്ധമാണ് ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അറിവില്ലായ്മയ്ക്ക് അപ്പുറമായതിനെ അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നാണ്. അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കുന്ന ഏതിനെ? അറിവിന്റെ തലത്തിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് അറിയാം അറിയില്ല, ഇതൊരു ദ്വന്ദ്വമാണ്. ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് ആ വസ്തുവിനെ അറിയാതെ ഇരിക്കാം. അപ്പൊ അറിവും അറിവില്ലായ്മയുടെ ഈ ദ്വന്ദ്വ തലത്തിലാണ്, ദ്വൈത തലത്തിലാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമെന്ന് വ്യവഹരിക്കാൻ പറ്റത്തില്ല, അറിവില്ല എന്ന് വ്യവഹരിക്കാനും പറ്റത്തില്ല. കേവലമായ അറിവായതുകൊണ്ട് അത് അറിവിന്റെ സ്വരൂപമാണ്. ദീപത്തിന്റെ സമീപത്തിൽ ഇരുട്ട് കാണാം, പക്ഷെ ദീപം സ്വയം ഇരുട്ട്, ദീപത്തിൽ ഇരുളില്ല. അതിന്റെ സമീപത്തിലോ ദൂരെയോ ഇരുള് കാണാം. അപ്പൊ ദീപത്തിൽ ഇരുട്ടിനെ കൽപ്പിക്കാൻ നമുക്ക് വരും. അപ്പൊ ദീപത്തിന്റെ ദൂരെ നമുക്ക് എന്ത് കാണാം? ഇരുട്ടും കാണാം, വെളിച്ചവും കാണാം. ദീപം എന്ന് പറയുന്നതോ കേവലം പ്രകാശ രൂപത്തിലിരിക്കും. അതുപോലെ ഈ ആത്മവസ്തു എന്താണ്? കേവലം ജ്ഞാനരൂപത്തിലിരിക്കും. അതുകൊണ്ട് ശുദ്ധമായ ജ്ഞാനരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അനുഭവ തലത്തിൽ അനുഭവപ്പെടുന്ന അറിവും അറിവില്ലായ്മയും രണ്ടും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരനെ ഞാൻ അറിയുന്നില്ല എന്നുകൊണ്ട് എനിക്ക് ഈശ്വരനെ നിഷേധിക്കാൻ ഒക്കെ. അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കുന്ന ഏതിനെ? നമ്മൾ അറിയുന്ന വസ്തുക്കളെയാണ് അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കാൻ പറ്റും. അറിവിന്റെ തലത്തിൽപ്പെടുന്ന വസ്തുക്കളെ അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അറിവില്ലായ്മയ്ക്ക് അപ്പുറമുള്ള ഒരു വസ്തുവിനെ സമസപരം, ഇരുട്ടിനപ്പുറമുള്ള ഒരു വസ്തുവാണ്, അജ്ഞാനത്തിനപ്പുറമുള്ള ഒരു വസ്തുവിനെ അറിവില്ലായ്മ കൊണ്ട് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് അറിയപ്പെടുന്നതിൽ നിന്ന് അന്യമാണ്, അറിവില്ലായ്മയിൽ നിന്നും അന്യമാണ്. അത് ബ്രഹ്മത്തെ അറിയുന്നില്ല, അതുകൊണ്ട് ബ്രഹ്മം അജ്ഞേയമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ബ്രഹ്മത്തെ കുറിച്ചുള്ള അജ്ഞാനം, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നതോ ഇങ്ങനെയാണ്. അത് അറിയപ്പെടുന്നു എന്നറിയുന്നതാണ് അജ്ഞാനം, അത് അതിനെ കുറിച്ചുള്ള അറിവില്ല എന്ന് പറയുന്നതാണ് അജ്ഞാനം. അറിവില്ലായ്മയ്ക്ക് വിഷയമാണെന്ന് പറയുന്നതൊക്കെയാണ് അതിനാണ് അജ്ഞാനം പോലെ. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് അറിയപ്പെടുന്നതിനും അറിയപ്പെടാത്തതിനും അപ്പുറം നിൽക്കുന്നതാണ്, അറിവായി നിൽക്കുന്നതാണെന്നത്. അറിവിന് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റൂ. അറിവില്ലായ്മയ്ക്ക് അറിവിനും അതീതമായി നിൽക്കാൻ അറിവിന് മാത്രമേ കിട്ടും. അറിവെന്ന് പറഞ്ഞാൽ വിഷയജ്ഞാനം, അതിനും അതീതമായി ആ സ്വരൂപജ്ഞാനം നിൽക്കുന്നു എന്നാണ്. അന്യദേവ തദ്വിദിത അധോ അവിദിതാത് ഇത് വിധിക്രിയാ കർമ്മത്വ പ്രതിഷേധ. അതുകൊണ്ട് എന്താണ്? അറിയുക അറിയപ്പെടുന്നില്ല എന്നെല്ലാം പറയുന്ന ഈ വ്യവഹാരത്തിന് കർമ്മമായിരിക്കുന്നത് ലൗകിക വസ്തുക്കളാണ്, ഈശ്വരനല്ല എന്നാണ്. അതുകൊണ്ടിപ്പോ ഈശ്വരനെ ഒരാൾ നിഷേധിക്കുന്നു, അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അയാളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അറിയുന്നു ഒന്നിനെ അംഗീകരിക്കാൻ പറ്റും. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അയാളുടെ അറിവിന് വിഷയമാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ വിദ്യ അനുസരിച്ച് അയാൾ അറിവിന് വിഷയമാകാത്തതിനെ നിഷേധിക്കുന്നു. അപ്പൊ അയാളുടെ വ്യക്തി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യുന്ന ശരിയായ കാര്യമാണ്, ഈശ്വരനോടുള്ള വിദ്വേഷം കൊണ്ട് ചെയ്യുന്നതല്ല. അയാളുടെ വ്യക്തി ബോധം നിൽക്കുന്ന തരത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുന്നത് എന്താണോ അത് അറിയപ്പെടാത്തതെന്നാണ്. അപ്പൊ അറിയപ്പെടാത്തത് നിഷേധിക്കണമെന്നുള്ള ഒരു സാമാന്യ തത്വത്തെ ഒരാൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നിഷേധിക്കാം. അയാളുടെ യുക്തി ആ തലം വരെ നിൽക്കുന്നുള്ളൂ. എന്തുകൊണ്ട്? ശ്രുതി തന്നെ അത് വിശദമാക്കുന്നു. ഏന ഇതം സർവം വിജാനാതി തം കേന വിജാനീയ. ഏന ഇതം സർവം വിജാനാതി, ഏത് ഒന്നുകൊണ്ടാണോ, ഏതൊരു പരമാത്മാവിന്റെ പ്രകാശത്താലാണോ ഇതം സർവം വിജാനാതി പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നത്. തം ആ പരമാത്മാവിനെ കേന വിജാനീയാത്, എന്തുകൊണ്ടറിയാൻ കഴിയും? ഏതൊരു പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം പ്രകാശിക്കപ്പെടുന്നത്. അതിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു സൂര്യനെവിടെ? ഒരു സൂര്യനാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത്. ആ സൂര്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു സൂര്യന്റെ ആവശ്യം നമുക്കില്ല. രണ്ടാമതൊരു സൂര്യൻ വന്നിട്ട് ആ സൂര്യനെ കാണിച്ചു തരുന്നില്ല. ആ ഒരു സൂര്യൻ മതി ആ സൂര്യനെ കാണിക്കാനും പ്രാപഞ്ചിക വസ്തുക്കളെ കാണിക്കാനും. അതുപോലെ ഒരു ഏതൊരു ചൈതന്യം, ഏതൊരു അറിവ് കൊണ്ടാണോ ഇതെല്ലാം അറിയപ്പെടുന്നത്, അറിവിനെ ഇനി വേറെ അറിയാൻ വേറെ അറിവിന്റെ ആവശ്യം എന്തോന്നു ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ സൂര്യനെ കാണാൻ വേറെ സൂര്യന്റെ ആവശ്യം വേണ്ടി വരും. അത് കാണുന്നില്ലല്ലോ, അതാണ് അതിന്റെ യുദ്ധം. അതുകൊണ്ട് ഏതൊരു അറിവ് കൊണ്ടാണോ സർവം അറിയപ്പെടുന്നത്, അറിവിനെ അറിയാൻ മറ്റൊരു അറിവിന്റെ ആവശ്യമില്ലായിരിക്കാം. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? വിധിക്രിയാ കർമ്മത്വം, അറിവിന് വിഷയമാണോ അത് എന്നുള്ളതിന് നിഷേധിക്കുകയാണ്. സ്പഷ്ടമായി പറയുന്നുണ്ട് തഥാ ഉപാസ്യക്രിയാ കർമ്മത്വ പ്രതിഷേധോ വിഭവം. ഉപാസ്യക്രിയാ കർമ്മത്വം, ഉപാസന അതിന്റെ കർമ്മമാണെന്നുള്ളതിനെയും നിഷേധിക്കുന്നുണ്ട്. ഉപാസ്യക്രിയാ കർമ്മത്വം, ഉപാസന എന്ന് പറയുന്ന ഒരു ക്രിയയാണ്, ആ ക്രിയയുടെ കർമ്മത്വവും നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ? യദ് വാച അനഭ്യതിതം യേന വാക് അഭ്യുജ്യത ഇരി അവിഷയത്വം ബ്രഹ്മണ ഉപന്യസ്യ തദൈവ ബ്രഹ്മത്വം നേദം യതിരോപാസത ഇരി. അവിടെ കേനോപനിഷത്തിൽ തന്നെ പറയുന്നു എന്താണ്? യദ്വാച അനഭ്യുതം, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയാത്തത്. ഏന വാക് അഭ്യുജ്യത, ഈ വാക്ക് എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതാണ് ബ്രഹ്മമെന്നാണ്. തദൈവ ബ്രഹ്മത്വം ഈ വാക്കുകൊണ്ട് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ശ്രുതിക്കും, ശ്രുതി വാക്കാണ് ശബ്ദമാണ്, ഒരു ശ്രുതിക്കും ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്തത്. അതേസമയം ഏന വാക് അഭ്യുദ്ധ്യത, എവിടെ നിന്നാണോ ഈ ശ്രുതി ഉണ്ടായി വരുന്നത് പുറപ്പെടുന്നത്, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ ഈ ശ്രുതി ഇതെവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ദേവബ്രഹ്മത്വം വിദ്ധി, ഈ ശ്രുതി വെളിപ്പെടുത്തുന്നതിനല്ല നീ ബ്രഹ്മം ധരിക്കേണ്ടത്, ഈ ശ്രുതി എവിടെ നിന്നാണോ വരുന്നത് അതിന് ബ്രഹ്മം ധരിക്കണം എന്ന് പറയും. ഇത് ശ്രുതി എന്ന് പറയുന്നതാണ്, ശ്രുതി തന്നെ ശ്രുതി നിഷേധിക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രഹ്മതത്വം അവിഷയമാണെന്ന് പറഞ്ഞതിന് ശേഷം ഉപന്യസ്യ നിർദ്ദേശി, അങ്ങനെ നിർദ്ദേശിച്ചിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? തദേവ ബ്രഹ്മത്വം വിദ്ധി, വാങ്മനസ്സുകൾക്ക് അതീതമായിരിക്കുന്ന ആ തത്വമാണ് ബ്രഹ്മം എന്ന് നീ അറിയണം. നേദം യദിതം ഉപാസത, നീ ഇവിടെ ധ്യാനിക്കുന്നതൊന്നും ബ്രഹ്മമല്ല, നീ പറയുന്നതൊന്നും ബ്രഹ്മമല്ല, നീ മനനം ചെയ്യുന്നതൊന്നും ബ്രഹ്മമല്ല. ഓരോന്നിനും നിഷേധിക്കും, അവിടെ ഉപാസനയെ നിഷേധിക്കണം. ഇതം ഏത് ഉപാസത, നീ ഇവിടെ ഉപാസിക്കുന്നത് ധ്യാനിക്കുന്നത് അത് ബ്രഹ്മമല്ല, ഇതൊന്നും ബ്രഹ്മമല്ല. അപ്പോ ഒരു സംശയം വരുന്നു ശിഷ്യൻ, എന്താണ് അവിഷയത്വേ ബ്രഹ്മണ ശാസ്ത്രയോനിത്വ അനുപപത്തി. നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രയോനിത്വ, ശാസ്ത്രം എന്ന് പ്രമാണമെന്ന് പറഞ്ഞു. ഇത് പറയുന്ന ശ്രുതി ബോധിപ്പിക്കുന്നതല്ല ബ്രഹ്മമെന്ന് പറയും. അവിഷയത്വേ ബ്രഹ്മണ, ബ്രഹ്മ അവിഷയമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രയോനിത്വ അനുപപത്തി, ശാസ്ത്രയോനിത്വം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് പ്രമാണ ശാസ്ത്രമാണെന്നും ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നും പറയും. ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. ഇതിലേതാണ് ശരി? ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്. ഇന്ന് അതിനെ നിഷേധിക്കുന്നു. ആ സംശയം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി പരത്വ, ശാസ്ത്രം ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്താണ്? അവിദ്യ കൊണ്ട് കൽപ്പിച്ച ഭേദങ്ങളെല്ലാം നിവർത്തിക്കുന്നു. അജ്ഞാനം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ഭേദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ഈ പരമാത്മ വസ്തു അത് അന്യമാണ് എന്നതിനെ കൽപ്പിക്കുന്നു, അന്യമാണെന്ന് കൽപ്പിച്ചതിനെ ഭജിക്കുന്നു, ആരാധിക്കുന്നു, ഉപാസിക്കുന്നു. ഇതെല്ലാം അജ്ഞാനം കൊണ്ടാണ്. ആ ഭേദങ്ങളെല്ലാം നിഷേധിക്കുന്നു, ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. ഭേദത്തെ നിഷേധിക്കുകയാണ് ആ ശാസ്ത്രം ചെയ്യുന്നത്. അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി വരുത്തുക. ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, ജീവൻ വേറെ, ഇങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങളെ കൽപ്പിക്കുന്നുണ്ട്. അജ്ഞാനം കൊണ്ട് അതിനെ നിഷേധിക്കുന്നു. അതൊന്നുകൂടി വ്യക്തമാക്കുന്നു, നഹി ശാസ്ത്രം ഇദന്തയ വിഷയഭൂതം ബ്രഹ്മ പ്രതി പിപാദയിഷതി. ശാസ്ത്രം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താണ് ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ബ്രഹ്മവസ്തുവിനെ ഇദന്തയ ഇത് എന്നുള്ള രീതിയിൽ ബോധിപ്പിക്കാൻ ശാസ്ത്രം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ശാസ്ത്രത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് ശാസ്ത്രം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ നിഷേധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ഒരു നിഷേധാത്മകമായിട്ടല്ല, ശാസ്ത്രം ബ്രഹ്മ മോക്ഷത്തിന് ഉപയോഗം ഉള്ളതല്ല എന്നുള്ള അർത്ഥത്തിലുള്ള ആ രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിനും ലോകത്തിനും ഒന്നിനും ആ ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ ശാസ്ത്രം വെളിപ്പെടുത്തും, ഒരു വാക്കിനും വെളിപ്പെടുത്താൻ കഴിയില്ല. ഒരു ഗുരുവാക്യത്തിനും ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ശാസ്ത്രം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നില്ല, ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ല, ശാസ്ത്രം ഇതിന് ഉപയോഗമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്രം നിഷേധിക്കുന്നത്. കാരണം നിഷേധിക്കുന്നത് ശാസ്ത്രമാണോ, ശാസ്ത്രത്തെ നിഷേധിക്കുന്നതും ശാസ്ത്രമല്ല. ശാസ്ത്രം നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥത്തിലല്ല നിഷേധിക്കുന്നത്. പക്ഷെ ഇദന്തയ അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രം ഒരിക്കലും ഇദന്തയ ഇത് എന്നുള്ള ഭാവം ഇത് എന്നുള്ള രീതിയിൽ വിഷയഭൂതം ബ്രഹ്മ വിഷയമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ പ്രതിപിപാദയിഷതി പ്രതിപാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്തർഹി അതിന്റെ ശാസ്ത്രം ഉപയോഗമില്ലാത്തതാണ്. ശാസ്ത്രം മോക്ഷത്തിന് ഉപകരിക്കത്തില്ലേ, ഉപകരിക്കും. എങ്ങനെ? പ്രത്യേകാത്മത്വേന അവിഷേദയ പ്രതിപാദയ അവിദ്യാകൽപിതം വേദ്യ വേദനാതിഭേദം അപനയ. ശാസ്ത്രം എന്താണ് ബോധിപ്പിക്കുന്നത്? പ്രത്യേകാത്മത്വേന, അത് നിന്റെ സ്വരൂപമാണെന്നാണ് ബോധിപ്പിക്കുന്നത്. ഈ പറയുന്ന ബ്രഹ്മതത്വം ഈശ്വരതത്വം ഈ ശാസ്ത്രം ശ്രവിക്കുന്നവന്റെ സ്വരൂപമാണ്. അതാണ് നിന്റെ വാസ്തവ സ്വരൂപം, നിന്റെ യഥാർത്ഥ സ്വരൂപം അതാണ് എന്ന് ബോധിപ്പിക്കുന്നു. പ്രത്യേകാത്മത്വേന. എന്നിട്ട് അതേ ശാസ്ത്രം തന്നെ പറയുന്നു, ആ വിഷയമാണ്, മറ്റ് വിഷയങ്ങളെ അറിയുന്നത് പോലെ നിന്റെ അറിവുകൊണ്ട് അറിവിനെ അധീനപ്പെടുത്താവുന്നുള്ള ഒന്നല്ല, ആ വിഷയമാണ്. അങ്ങനെ പ്രതിപാദിച്ചത് അങ്ങനെയാണ് ശാസ്ത്രം പ്രതിപാദിച്ചത്. അപ്പോൾ ആ ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവിദ്യ കൽപ്പിതം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന വേദ്യ വേദത്തിൽ വേദന വേദ്യം ഇത് അറിവിന് വിഷയമാണ്. വേദത്തിൽ ഞാൻ അറിയുന്നവനാണ്, വേദന എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. സ്ഥിരം ഭേദം ഈ ഭേദ പ്രപഞ്ചത്തെ അപനയതി നിഷേധിക്കുന്നു. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്, എന്റെ അറിവിന് വിഷയമാണ് ബ്രഹ്മം. ഇതാണ് വേദ്യ വേദ്യതൃ വേദന. ഈ ഭേദത്തെ എന്ത് ചെയ്യുന്ന ശാസ്ത്രം നിഷേധിക്കുകയാണ്. എന്നുവെച്ചാൽ ശാസ്ത്രം ആ പരമാത്മ തത്വത്തെ യഥാർത്ഥമായി ബോധിപ്പിക്കുന്നു. അതിവിടെ ബോധിപ്പിക്കുന്നു തഥാച ശാസ്ത്രം. ആ ശാസ്ത്രത്തെ തന്നെ ഇവിടെ ഉദാഹരിക്കുകയാണ്. കേണുപനിഷത്ത് മതം സത്യമതം മതം യസ്യന വേദസ അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാനത യസ്യ അമതം. ആർക്കാണോ ഇത് അമതമായിരിക്കുന്നത്, ഇത് അറിവിന് വിഷയമല്ല എന്ന് ആരാണോ അറിയുന്നത്, സത്യമതം അവനിതിനെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അവന് അവന്റെ അറിവ്. അങ്ങനെയാണ് ഇതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്ന് ആരാണോ ഇതിനെ അറിഞ്ഞിരിക്കുന്നത്, അവൻ ശരിക്കും ഇതിനെ അറിഞ്ഞിരിക്കുന്നു. യസ്യ അമതം സത്യമതം മതം യസ്യ. അങ്ങനെയല്ല ഒരാൾ പറയണ് ഞാനിത് ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ബ്രഹ്മവിന്റെ കാഴ്ചവൂട്ടിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വേദസ അവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല. അവനൊരിക്കലും ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈശ്വരനെ അറിഞ്ഞു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ആ തത്വത്തെ പറയുന്നു അവിജ്ഞാതം വിജാനതാം വിജാനതാം. ജ്ഞാനികൾക്ക് ഇത് അവിജ്ഞാതമാണ്, ഇതൊരിക്കലും വിഷയമല്ല. ജ്ഞാനികൾക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഇത് അവരുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ അവരതിനെ തന്റെ സ്വരൂപമാണ് എന്നറിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് വിഷയമല്ല എന്നതിനെ അറിയുന്നു എന്ന് പറയാം. അപ്പൊ ഞാനിതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്, അതെന്റെ സ്വരൂപമായിരിക്കുന്നു എന്നവരാണ്. അല്ലെങ്കിൽ ഇത് അറിവിന് മറ്റു വസ്തുക്കളെ പോലെ അത് അറിവിന് വിഷയമല്ല എന്നതിനെ അറിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അറിവിനെ ആത്യന്തികമായി നിഷേധിക്കുകയല്ല, മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ അറിയുന്നു എന്നുള്ളതിനെ നിഷേധിക്കുകയാണ്. വിജ്ഞാതോ അവിജാനത അവിജാനത ഇത് ഒരു വിഷയമല്ല എന്നറിയുന്നവനെ സംബന്ധിച്ച് വിജ്ഞാതം ഇത് അറിയപ്പെട്ടിരിക്കുന്നു. അതാണ് അതിന്റെ വാസ്തു. അതുകൊണ്ടാണ് ബ്രഹ്മം ഒരിക്കലും അശുദ്ധമായിട്ടില്ല, ഈശ്വരൻ ഒരിക്കലും മലിനപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ജീവന്റെ ക്ഷുദ്രമായ അറിവിനൊരിക്കലും അതിനെ അളക്കാൻ പറ്റത്തില്ല. അതിനെ കുറിച്ച് പറയുന്നു, സമുദ്രത്തെ അളക്കാൻ പോയി ഉപ്പുഭാവയെ പോലെയാണ് ബ്രഹ്മത്തെ അറിയാൻ പോയി. ഒരിക്കലും അതിനെ എന്താണ് വേർതിരിഞ്ഞു എന്ന് അതിനൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥമായ ജ്ഞാനം. ഏതാഹമേതം പുരുഷം മഹാന്തം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ശ്രുതി തന്നെ. ആ പറയുന്നിടത്തെല്ലാം അതിന്റെ താല്പര്യം ഇതാണ്, ആ പരമാത്മ വസ്തുവിനെ തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വിഷയമായി അറിഞ്ഞു എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിരിക്കുന്ന ഒരു അഹംഭാവമല്ല, അഹംഭാവനയല്ല, അഹന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ജ്ഞാനമല്ല, അഹന്തയെ നിഷേധിച്ചുകൊണ്ട് സഹജമായി പ്രകാശിക്കുന്ന ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്. അതുകൊണ്ട് ആരാണോ ഇതിനെ വിഷയമല്ല എന്നറിയുന്നത് അവനിതിനെ അറിയുന്നു, ആരാണോ ഇതിനെ അറിഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നത് അഭിമാനത്തോടുകൂടി അറിയുന്ന അവനിതിനെ അറിയുന്നില്ല എന്ന് ശ്രുതി തന്നെ പറയും. അതിന്റെ ശരിയായ ഈശ്വര ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതും ശ്രുതിയാണ്, ശാസ്ത്രമാണ്. അത് തന്നെയാണ് ഗുരുപദേശം, യഥാർത്ഥത്തിലുള്ള ഗുരുപദേശം. തഥാ ശാസ്ത്രം യസ്യാമതം തസ്യമതം മതം യസ്യന വേദത അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇങ്ങനെ ഇനിയും ശ്രുതികളുണ്ട്, വേറെയും ശ്രുതികൾ ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നിവിടെ ഭക്ഷ്യകാലം വെളിപ്പെടുത്തിയിരിക്കും. ഗുരുസ്മരണയോടുകൂടി